ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് എന്റെ വിധി എന്ന് പറഞ്ഞ് സംതൃപ്തമായിരിക്കുവാൻ ശ്രമിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളും അതുപോലൊരു വ്യക്തിയായിരിക്കും. എന്റെ വിധി അല്ലാതെ എന്തു പറയാനാണ്? ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? വന്നത് വന്നു, വരുന്നതിനെ തടയുവാൻ ആർക്ക് കഴിയും എന്ന് ചിന്തിച്ച് ആശ്വസിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവവചനാനുസരണമാകുന്നുവോ? ഏതായാലും എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഞാൻ ഭാരപ്പെട്ടതുകൊണ്ട് യാതൊന്നും നേടുകയുമില്ല. പിന്നെ ഞാനിരുന്ന് വിചാരപ്പെടുന്നത് എന്തിന് എന്നുള്ള ചിന്ത. ഇങ്ങനെ ചിന്തിക്കുന്നത് ദൈവഹിതമല്ല എന്ന് പറയുമ്പോൾ പലരും വചനത്തിൽ നിന്നും ഉദാഹരണങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കും. ക്രിസ്തുവും തന്റെ പഠിപ്പീരിൽ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഈ വിധിവിശ്വാസത്തെക്കുറിച്ച് പറയുന്നവരെപ്പോഴും വാദിച്ചു കേൾക്കാറുണ്ട്. ഈ വിധിവിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നതിനായി ശലോമോൻ പരീക്ഷിച്ചു നോക്കിയ വിവിധ കാര്യങ്ങളാണല്ലോ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ശലോമോൻ ശാസ്ത്രം പരീക്ഷിച്ചു നോക്കി, അതെ പ്രകൃതി. അതേ തുടർന്ന് ജ്ഞാനവും തത്വശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ പരീക്ഷിച്ചു. തുടർന്ന് ജഡീക സുഖത്തിനാവശ്യമായതെല്ലാം പരീക്ഷിച്ചു. പിന്നെ വസ്തുമയമായ കാര്യങ്ങളിൽ ആസക്തനായി. ഇപ്പോൾ ഇതാ വീണ്ടും അവൻ വേറെ ചില കാര്യങ്ങൾ പരീക്ഷിക്കുന്നു. ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നതിന് ശലോമോൻ വേറൊരു രീതി അവലംബിക്കുന്നതായി മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാം അധ്യായം. അത് ജീവിതത്തിന്റെ മറ്റൊരു തത്വശാസ്ത്രമാണ്. അതിന്റെ പേര് വിധിവിശ്വാസം. വിധിവിശ്വാസം എല്ലാം ദൈവവിധി എന്ന ചിന്താഗതിയാണത്. ജാതികളുടെ ഇടയിൽ അത് സർവസാധാരണമായിരുന്നു. ഇന്ന് ദൈവവിശ്വാസികൾ എന്ന് പറയുന്ന അനേകരും വാസ്തവത്തിൽ ഈ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണ്. നടക്കാനുള്ളത് നടക്കും, എന്തു ചെയ്യാൻ സാധിക്കും നമുക്ക് എന്ന ചിന്ത, നമുക്കത് മാറ്റുവാൻ കഴിയില്ലല്ലോ എന്ന ചിന്താഗതി. ശലോമോൻ വിധിവിശ്വാസത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായി തുടർന്ന് നാം കാണുന്നു. മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട്. ശലോമോൻ തന്റെ ചിന്താഗതിയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് സാധാരണ നാം കേൾക്കാറുള്ള സംഗതി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണല്ലോ. സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിൽ കലാശിച്ചെന്ന് വരും. ഓ, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്താഗതി വിധിവിശ്വാസമാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത ഇന്ന് അനേകരും ഈ ചിന്തയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് നമുക്ക് മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഞാൻ 9 വാക്യം ഒന്ന് വായിക്കട്ടെ. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം, എന്ത് പ്രയോജനം? എന്തുകൊണ്ട് പ്രയത്നിക്കണം, എന്തുകൊണ്ട് പണിയെടുക്കണം? ഈ വിധത്തിൽ ജീവിതം നയിക്കുന്ന ആളുകൾ സന്തോഷവാന്മാരല്ല എന്ന് കാണുവാൻ കഴിയും. അവരോടുകൂടെയുള്ള ജീവിതം പ്രയാസമുള്ളതാണ്. വിധിവിശ്വാസത്തിൽ അങ്ങനെ ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന അല്ലെങ്കിൽ വിധിയിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകളോടുകൂടെയുള്ള ജീവിതം പ്രയാസമുള്ളതാണ്. 10 വാക്യത്തിൽ നാം കാണുന്നു, ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. ശലോമോൻ ചുറ്റുപാടും നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, എല്ലായിടത്തും കഷ്ടപ്പെടുന്ന ആളുകളെ ഞാൻ കാണുന്നു, അതിൽ നിന്ന് അല്പമെങ്കിലും വിടുതൽ എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്, അത്രമാത്രം. പതിനൊന്നാം വാക്യത്തിൽ കാണുന്നത്, അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ലോകം സംതൃപ്തി നൽകിയില്ല എന്ന് കാണുവാനുള്ള ഹൃദയം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അവരുടെ ഹൃദയം ഇപ്പോഴും ശൂന്യമാണ്. ജീവിതത്തിൽ തങ്ങൾക്ക് നേടുവാൻ കഴിയുന്നതെല്ലാം ആസ്വദിക്കും എന്ന ചിന്താഗതി വെച്ചു പുലർത്തുന്ന അനേകം ആളുകളുണ്ട്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിലെ നീര് മുഴുവൻ എടുക്കുന്നത് പോലെ ഈ ചെറിയ ആയുസ്സിൽ ലഭിക്കാവുന്ന സുഖങ്ങൾ മുഴുവൻ പിഴിഞ്ഞു കുടിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ. ശലോമോൻ അപ്രകാരം ജീവിച്ചു. എന്നാൽ തന്റെ അനുഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായി ശലോമോൻ പറയുന്നത് ആ ജീവിതം അവന് യാതൊരു സംതൃപ്തിയും കൊടുത്തില്ല എന്നത്രേ. ലോകത്തിൽ നിന്ന് സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായ ആളുകൾ കൂടുതൽ കൂടുതൽ ദാഹത്തോടുകൂടി കുടിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാണ്, എത്ര കുടിച്ചാലും കൂടുതൽ ദാഹിക്കുന്ന അവസ്ഥ. ലോകത്തിലെ യാതൊന്നിൽ നിന്നും മനുഷ്യന് സംതൃപ്തി കണ്ടെത്തുവാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരാകുന്നു വാസ്തവത്തിൽ ഭാഗ്യവാന്മാർ. പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഇത് ശലോമോന്റെ ചിന്താഗതിയാണ്. മറ്റൊരു കൂട്ടം ആളുകളുണ്ട്, അവർ നന്മ ചെയ്യുന്നവരാണ്. എന്നാൽ ആവുന്നിടത്തോളം നന്മ ചെയ്യണം, അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. വാസ്തവത്തിൽ നന്മയൊന്നും തന്നെ ചെയ്യുന്നില്ല എങ്കിലും അത് അവരുടെ തത്വശാസ്ത്രമാണ് അത്രമാത്രം. പതിമൂന്നാം വാക്യത്തിൽ കാണുന്നത്, ഏത് മനുഷ്യനും തിന്നുകുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. കുടിക്കുന്നതിൽ ഞാനൊരു തെറ്റ് കാണുന്നില്ല എന്ന് ഈ മനുഷ്യൻ പറയുന്നു. അവന്റെ ചിന്താഗതിയിൽ അതിൽ യാതൊരു തെറ്റുമില്ല. ആധുനിക മനുഷ്യന്റെ ചിന്താഗതിയും ഇത് തന്നെയാണല്ലേ? ഇവിടെ പറയുന്നുണ്ടല്ലോ കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവന്റേതായ ഒരു തത്വശാസ്ത്രം ഉണ്ടാക്കി ജീവിതം ആസ്വദിക്കുവാനായി ശ്രമിക്കുകയാണ്. എന്നാൽ അത് അവന്റെ ബലഹീനതയാകുന്നു എന്ന് സമ്മതിക്കുവാൻ പലപ്പോഴും അവൻ ഒരുക്കമല്ല. തന്റെ ബലഹീനത സമ്മതിക്കാത്ത മനുഷ്യന് എങ്ങനെ ബലവാനായി മുൻപോട്ട് പോകുവാനായി കഴിയും? പതിനാലാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് അവർ പറയും. എന്നാൽ ആ ചിന്താഗതിയിൽ അവർ ചെന്നെത്തുന്നത്, ഞാൻ രക്ഷിക്കപ്പെടേണ്ടത് ദൈവഹിതമല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുകയില്ല എന്നാണ്. മനസ്സിലായല്ലോ? ചില ആളുകൾ പറയാറുണ്ട്, ശരി, ഞാൻ രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവഹിതമാണെങ്കിൽ ഏത് സമയത്തും ഞാൻ രക്ഷിക്കപ്പെടും, അതല്ല എങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും രക്ഷിക്കപ്പെടുകയില്ല എന്ന്. ഇതെന്ത് വലിയ മുടന്തൻ ന്യായമാണല്ലേ? ദൈവകൃപയ്ക്കും ദൈവകരുണയ്ക്കും വിധിവിശ്വാസത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ദൈവം പ്രാർത്ഥന കേൾക്കുകയോ മറുപടി നൽകുകയോ ചെയ്യുന്നില്ല എന്ന് വിധിവിശ്വാസം പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിന്റെ കൃപയും കരുണയും അവന്റെ സ്നേഹവുമാണ് ജീവിതം സന്തോഷപ്രദവും സമാധാനപൂർണവുമാക്കി തീർക്കുന്നത്. ഈ കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ദൈവത്തിലുള്ള ആശ്രയവും വിധിവിശ്വാസവും രണ്ടും രണ്ടാണ്. ദൈവകൃപയിലും കരുണയിലും ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തെ ഭയപ്പാടോടെ വീക്ഷിക്കുകയില്ല. അത് വാസ്തവമാണ്. അതിലൂടെ ദൈവത്തിന് പറയുവാനുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കും. എല്ലാം എന്റെ തലേവര എന്ന് ചിന്തിക്കുന്ന ആൾ ഒരു സംതൃപ്തിക്കായി അങ്ങനെ പറഞ്ഞാൽ തന്നെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും അനുഭവിക്കാത്ത വ്യക്തിയായിരിക്കും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യാസമാണ്. ദൈവവാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുക, ദൈവവചനത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എപ്പോഴും വാസ്തവമായതാണ്. അതവൻ നിറവേറ്റുക തന്നെ ചെയ്യും. നാം ആശ്രയിക്കുന്നത് വെറുതെ എവിടെയെങ്കിലുമല്ല, ദൈവത്തിൽ, ദൈവവചനത്തിൽ. അവൻ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പഴയ കാലത്ത് അവൻ എങ്ങനെ നിറവേറ്റി എന്നുള്ളത് ഇന്ന് അവനിൽ ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമല്ല, വിധിവിശ്വാസമല്ല. ദൈവത്തിലുള്ള ആശ്രയം എപ്പോഴും അവൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവനിൽ ആശ്രയിക്കുകയാണ്. അവനോടുള്ള സ്നേഹം, അവനോടുള്ള ഭക്തി, അതുമൂലമാണ് അവനിൽ ആശ്രയിക്കുന്നത്. നാം നിർവിചാരികളായി ജീവിക്കുന്നതിനെ കുറിച്ചല്ല. എന്തെങ്കിലും വരുന്നതിനെ എനിക്ക് തടയുവാൻ സാധിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ എൻ്റെ ദൈവത്തിന് സകലവും എനിക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കും. അവൻ അനുവദിക്കാതെ, അവൻ അറിയാതെ യാതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് ദൈവവചനത്തിൽ നിന്നുണ്ട്. എന്നാൽ വിധിവിശ്വാസം പറയുന്നത് അങ്ങനല്ല. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാനങ്ങ് മിണ്ടാതിരുന്നേക്കാം, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത. ഈ ചിന്ത ഒരിക്കലും ദൈവീകമല്ല എന്ന കാര്യം ഓർപ്പിക്കട്ടെ. ഇനിയും മറ്റൊരു തത്വചിന്തയാണ് നാം കാണുന്നത്. സ്വയം എന്ന ചിന്തയാണത്. അധികമായ സ്വയസ്നേഹം. ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ സ്വയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരിക്കും ഈ പരീക്ഷണത്തിലൂടെ ശലോമോൻ പറയുന്നത്. 16 വാക്യം ഞാൻ വായിക്കാം. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ശലോമോൻ പറയുന്നത് എല്ലാ മനുഷ്യരും ദുഷ്ടന്മാരാകുന്നു എന്നത്രേ. നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യജാതിയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ശരിയായ ചിന്തയാണെങ്കിലും ഇത് ദോഷം മാത്രം കാണുന്ന, എപ്പോഴും വിമർശിക്കുക മാത്രം ചെയ്യുന്ന ഒരു വിധം ചിന്താഗതിയാണ്. ശലോമോൻ ഈ ചിന്താഗതിയിൽ മുൻപോട്ട് പോകുന്നു. 17-18 വാക്യങ്ങൾ. ഞാൻ എന്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും, സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തമത്രേ, ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രം എന്ന് അവർ കാണേണ്ടതിനും തന്നെ. അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്തയല്ല. 19-20 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്നു തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല, സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അനേക വിശ്വാസങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് സൂര്യന്റെ കീഴിലെ മനുഷ്യന്റെ സ്വയ താൽപര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയുടെ ചിന്താഗതിയാകുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു. സ്വയത്തിന് വേണ്ടി ജീവിക്കുന്നത്, ജീവിതത്തിൽ സ്വയമായി ആനന്ദം കണ്ടെത്തുന്നത്, അതിനുവേണ്ടി അനേകർ ചില കാര്യങ്ങളിൽ മുന്നോട്ട് ഇറങ്ങുന്നതായി നമുക്ക് കാണാം. ഉദാഹരണത്തിന്, ചില കളിക്കാർ കളികളിൽ താൽപര്യപ്പെട്ട് അതിനായി തന്നെ തന്നെ സമർപ്പിക്കുന്നു. മറ്റു ചിലർ കലയ്ക്കും സാഹിത്യത്തിനും സംഗീതത്തിനും അങ്ങനെ മറ്റ് പല കാര്യങ്ങൾക്കും പൂർണ്ണമായി തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ വക കാര്യങ്ങൾ തെറ്റല്ല, എന്നാൽ അവയിൽ പലപ്പോഴും സ്വയമാണ്, മനുഷ്യന്റെ സ്വയ താൽപര്യങ്ങളാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ശുഭാപ്തി വിശ്വാസക്കാരന്റെ നിഗമനങ്ങൾ ഈ ചിന്താഗതി അംഗീകരിക്കുകയില്ല. പരിണാമ സിദ്ധാന്തം പറയുന്നത് മനുഷ്യൻ ഒരു മൃഗമായിരുന്നു, ഇപ്പോൾ ഒരു മനുഷ്യനായി തീർന്നു എന്നത്രേ. സ്വയ താൽപര്യം പറയുന്നത് മനുഷ്യനൊരു മൃഗമാകുന്നു എന്നാണ്. ഇത് മറ്റുള്ളവരെ വെറുക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ഈ ചിന്താഗതി ജാതി വ്യത്യാസം, ഉച്ചനീചത്വം എന്നിവയിലേക്ക് നയിക്കുന്നതാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ തത്വശാസ്ത്രം ലോകത്തിൽ വർണ്ണവർഗ വിവേചനമുണ്ടാക്കി. അവർണനും സവർണനുമെല്ലാം ഒരേ മാതാവിൽ നിന്നും ഉണ്ടായി വന്നതാകുന്നു എന്ന് അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത മനുഷ്യൻ ഈ വ്യത്യാസം പറഞ്ഞ് അന്യോന്യം വെറുക്കുന്നു, തമ്മിൽ തല്ലുന്നു. നമ്മുടെ രാജ്യത്ത് ഈ ചിന്താഗതി എത്ര ക്രൂരമാണ്! ഇത് ചിലരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മൃഗീയ സമ്പ്രദായമാകുന്നു എന്നതിൽ ആർക്കാണ് സംശയമുള്ളത്? സ്വന്തം കാര്യം ചിന്താബാദ് എന്ന് മാത്രമാണല്ലോ ഒട്ടനേകരും ചിന്തിക്കുന്നത്. മറ്റുള്ളവരുടെ വേദന അറിയുവാൻ മനസ്സോ അത് അറിഞ്ഞ് സഹായിക്കുവാൻ താല്പര്യമോ ഇല്ല. ഞാനൊരു പ്രത്യേക സ്ഥാനത്ത് അഥവാ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചത് എന്റെ കുറ്റം കൊണ്ടാണോ? അല്ല, താങ്കൾ ഉയർന്ന വർഗത്തിൽ ജനിച്ചത് താങ്കളുടെ പുണ്യം കൊണ്ടാണോ? അതങ്ങനെ ആക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. ഈ വർഗ വിവേചനം വെച്ചു പുലർത്തുന്നവർ പൈശാചികമായ ചിന്താഗതിയാണ് പുലർത്തുന്നത്. ഇവരെ അവരുടേതായ സാഹചര്യത്തിൽ പരിശോധിച്ചാൽ സ്വയതാൽപര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയുവാൻ കഴിയും. എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ അവരെല്ലാം ചിന്തിക്കുന്നത് അവരെ ദൈവം നേരിട്ട് സ്വർഗത്തിൽ നിന്നും ഇങ്ങോട്ട് വിട്ടിരിക്കുകയാകുന്നു, മറ്റെല്ലാവരും താണവരാകുന്നു എന്നത്രേ. ഈ വീട്ടിലൊരു കാര്യമുണ്ടായി. അവരുടെ മൂത്ത മകൾ പഠിക്കുവാൻ പോയ സ്ഥാനത്ത് താണജാതി എന്ന് ഈ വീട്ടുകാർ കരുതുന്ന ഒരു പയ്യനെ വിവാഹം കഴിച്ചുപോയി. അവന് വളരെയേറെ പണം ഉണ്ടായിരുന്നതിനാലും ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം മാത്രമാണ് വീട്ടിൽ അറിയുന്നത് എന്നതിനാലും അംഗീകരിക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ലാതെ വന്നു. എന്നാൽ ഈ പറഞ്ഞ വീട്ടിലെ മകൻ ബുദ്ധിമാന്യമുള്ളവനായിരുന്നതിനാൽ മറ്റെങ്ങു നിന്നും പെണ്ണ് കിട്ടാതെ വന്നപ്പോൾ അവരെക്കാൾ ജാതിയിൽ അല്പം താണ ഒരിടത്തു നിന്ന് കല്യാണം കഴിച്ചു. ആ പെൺകൊച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ കുലം പറഞ്ഞും ജാതി പറഞ്ഞും വർഗം പറഞ്ഞും അതിനെ കുത്തുകയാണ്. നിന്നെ എന്തിനു കൊള്ളാം, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നത് ഭാഗ്യമെന്ന് കണ്ടു. മകളുടെ കാര്യത്തിൽ മിണ്ടാതിരുന്ന ഇവർ മരുമകളുടെ കാര്യത്തിൽ ചിലയ്ക്കുന്നത് ആർക്കും മനസ്സിലാകും. സ്വാർത്ഥതയല്ലാതെ എന്ത്? ഇത് വെറും ശൂന്യമാണ്, ശൂന്യമായ മനോഭാവം. ശൂന്യമായൊരു ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നതാകുന്നു ഈ ജാതി വ്യത്യാസവും വർഗവ്യത്യാസവും വർണ്ണവ്യത്യാസവും ഒക്കെ. മരണത്തെപ്പറ്റി അശുഭ വിശ്വാസമാണ് അതിനുള്ളത്. മൃഗങ്ങളെപ്പോലെ മനുഷ്യൻ മരിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഒരു നായ ചാകുന്നത് പോലെ മനുഷ്യനും മരിക്കുന്നു. നീ മരിച്ചാൽ നീ മരിച്ചത് തന്നെ, അത്രമാത്രം, കൂടുതലൊന്നുമില്ല. ഒരു മൃഗം മരിക്കുന്നത് പോലെ മാത്രം താനും മരിക്കും എന്ന പ്രതീക്ഷയാണ് അവന് ഉള്ളത്. അതുകൊണ്ട് അവൻ ഈ ജീവിതത്തിൽ സ്വയത്തിനു വേണ്ടി ജീവിക്കുകയും തന്നാൽ ആവോളം ഈ ജീവിതത്തിൽ ആസ്വദിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്വയം സന്തോഷം കണ്ടെത്തുന്നതിനുള്ള ശ്രമം ഇന്നും ഇതുപോലെയുള്ള ആശയം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പരിണാമ സിദ്ധാന്തം അതിൻ്റെ ഒരു പതിപ്പാണ്. മനുഷ്യൻ ഒരു മൃഗമായിരുന്നു എന്നാണ് പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് മനുഷ്യൻ ഒരു മൃഗമാകുന്നു എന്നത്രേ. കാലത്തിന്റെ വ്യത്യാസം മാത്രം ഇവ തമ്മിൽ ഉള്ളൂ എന്നർത്ഥം. താങ്കൾ ഒരു മൃഗത്തെപ്പോലെ മരിക്കുമെന്നാണ് രണ്ടു കൂട്ടരും ഒരുപോലെ പറയുന്നത്. താങ്കൾക്ക് ആത്മാവ് എന്നൊന്നില്ല എന്നവർ പറയുന്നു. അതുകൊണ്ട് താങ്കളും മൃഗത്തെപ്പോലെ ജീവിച്ചാൽ മതി എന്നാണ് അവരുടെ വാദഗതി. മനസ്സിലായല്ലോ, പറഞ്ഞ തത്വം ഒരു മൃഗത്തെപ്പോലെ ഇവിടെ ജീവിക്കുന്നു, അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മൃഗത്തെപ്പോലെ ആയിരുന്നാലും ഒരു കുഴപ്പവുമില്ല. നനേകരെയും മൃഗത്തെപ്പോലെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമാണിത്. സ്വാർത്ഥത, സ്വയം മാത്രം നോക്കി ജീവിക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവരുടെ വേദനയോ മറ്റുള്ളവരുടെ ഭാരമോ മനസ്സിലാക്കുവാൻ കഴിയാത്ത മനുഷ്യൻ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ജന്തുക്കളുടെ വർത്തനാരീതി സൂക്ഷിക്കുന്നത് രസകരമായ കാര്യമാണ്. പൂച്ചയുടെ ഒരു കുടുംബത്തെ സൂക്ഷിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പൂച്ചകളെല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നത്. അവയ്ക്ക് മറ്റുള്ളവയെക്കുറിച്ച് യാതൊരു പരിഗണനയും കരുതലുമില്ല. ഉണ്ടോ? ഒരുമിച്ച് കളിക്കും, അവ ഓടിച്ചാടി നടക്കും. എന്നാൽ ആഹാരം ഒന്ന് കൊടുത്ത് നോക്കിക്ക്, ഒന്നിനെ തള്ളി മാറ്റിയിട്ടിട്ട് ഒന്നിന്റെ പുറത്ത് കയറിയിരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആന്തി കീറി കടിച്ചു പറിച്ച് തനിക്കുള്ള ആഹാരം അല്ലെങ്കിൽ മറ്റേതിനുള്ള ആഹാരം കൂടി കഴിക്കുവാനായി തത്രപ്പെടുന്ന ആ അവസ്ഥ, അതിന് യാതൊരു മടിയുമില്ല. ഇതാണ് മൃഗത്തിന്റെ സ്വഭാവം. ഒരെണ്ണം ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് ചാകേണ്ടി വരുന്നതും അതുപോലെ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്നതും ഇതിനൊരു വിഷയമേ അല്ല. മൂന്ന് നാല് നായ്ക്കളെ ഒരുമിച്ച് കൂട്ടി ഒരു കഷ്ണം ഇറച്ചിയിട്ട് കൊടുത്ത് നോക്കിക്കേ, അതുവരെ വലിയ സന്തോഷമായിട്ടിരുന്നത് അന്നേരം കാണാം അതിൻ്റെ സ്വഭാവം. അവയ്ക്ക് യാതൊരു മനസ്സലിവുമില്ല. സ്വയചിന്തയാണ് അവയുടെ ജീവിത തത്വശാസ്ത്രം. ജന്തുലോകത്തിന്റെ ചിന്താഗതി അതാണ്. മനുഷ്യനൊരു മൃഗമാകുന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവൻ ജന്തുക്കളെപ്പോലെ പ്രതികരിക്കുവാൻ തുടങ്ങുന്നത്. തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള ഈ ചിന്ത മനുഷ്യനെ മൃഗത്തെപ്പോലെ പ്രവർത്തിക്കുവാനും മൃഗത്തെപ്പോലെ ചിന്തിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നു. 21-ാം വാക്യം നോക്കിക്കാട്ടെ. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം? മനുഷ്യൻ മൃഗത്തിൽ നിന്നും വ്യത്യസ്തനാകുന്നു എന്ന കാര്യം ശലോമോൻ മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ ആത്മാവ് മേലോട്ട് പോകുന്നു, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് പോകുന്നു. ഒടുവിലത്തെ വാക്യം 22-ാം വാക്യത്തിൽ, അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവന്റെ ഓഹരി. തന്റെ ശേഷം ഉണ്ടാവാനിരിക്കുന്നത് കാണുവാൻ ആർ അവനെ മടക്കി വരുത്തും? വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ആയുസ്സിലെ ജീവിതം മാത്രമാണ് നമുക്കുള്ളത്. ഇന്നത്തെ പഠിപ്പിക്കലും ഇതുതന്നെയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള പേര് അതിന് കൊടുത്തുകൊള്ളുക. സാഹചര്യത്തോട് ഇണങ്ങിച്ചേർന്ന് മൃഗങ്ങൾ ജീവിക്കുന്നതുപോലെ ജീവിക്കുക, അത് മാത്രമാണ് കാര്യമായിട്ടുള്ളത് എന്നവർ പറയുന്നു. ഇവിടം കൊണ്ട് അവസാനിക്കുമല്ലോ. ആർക്കും കണക്ക് കൊടുക്കേണ്ടതില്ല. ഞാൻ മാത്രം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് ചോദിക്കാനാണ്? അതുകൊണ്ട് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ എത്രയും സ്വാർത്ഥമറിയായി ജീവിച്ചു കൊള്ളുക. ഈ ചിന്താഗതി, ഈ തത്വശാസ്ത്രം മനുഷ്യനെ വാസ്തവത്തിൽ ഏറ്റവുമധികം വലച്ചിരിക്കുന്ന ഒന്നാണ്. തന്റെ സഹജീവികളോടൊത്ത് ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കാത്ത, ഏറ്റവുമധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥിതി ഇതുകൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിലും ഈ പറഞ്ഞ രണ്ട് തത്വശാസ്ത്രങ്ങളിൽ ഒന്നോ രണ്ടുമോ പരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഇതിലൂടെ സംതൃപ്തി കണ്ടെത്തുവാൻ താങ്കൾക്കും ആർക്കും തന്നെ സാധിക്കില്ല. വിധിവിശ്വാസവും സ്വയത്തെ മുൻനിർത്തിയുള്ള ജീവിതവും. തീർച്ചയായും ഇതിൽ നിന്ന് നാം വെളിയിൽ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ സാധിക്കും. അങ്ങനെ വെളിയിൽ വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കും. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.